2016 സംഗീത സാന്ദ്രമായ ഒരു വർഷമാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ 2016 ആദ്യ പരിപാടി സംഗീത സാന്ദ്രമാക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ വയലിനിസ്റ്റായ ജോൺ ബോസ്കോയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. നമസ്കാരം ശ്രീ ജോൺ ബോസ്കോ.
നമസ്കാരം.
ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് എത്തിയിരിക്കുന്നത് സ്വകാര്യ സന്ദർശനമാണോ എന്താണ്?
സ്വകാര്യ സന്ദർശനമാണ് എങ്കിൽ കൂടി കുറച്ച് മ്യൂസിക് പ്രോഗ്രാം കൂടി സന്ദർശനത്തിനൊരു ലക്ഷ്യമായിട്ടുണ്ട്.
ഓക്കെ, ശ്രോതാക്കൾക്ക് താങ്കളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, താങ്കൾ കേരളത്തിൽ ഏതു തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു വയലിനിസ്റ്റാണ്?
ഞാൻ പ്രധാനമായിട്ട് സോളോ പ്രോഗ്രാം ചെയ്യുന്ന ഒരു വയലിനിസ്റ്റാണ്.
സോളോ പ്രോഗ്രാം
സോളോ പ്രോഗ്രാം മീൻസ് ഓരോരോ ഫംഗ്ഷന്റെ ഓരോരോ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു ഏത് രീതിയിൽ പ്രോഗ്രാം നടത്തണം എന്ന് ഓരോരുത്തർ ആവശ്യപ്പെടുമ്പോൾ അതിനനുസരിച്ച് രീതിയിലുള്ള പാട്ടുകളും അതിനനുസരിച്ചുള്ള ഓർക്കസ്ട്രേഷൻ അടക്കം ഞാൻ വയലിൻ്റെ പാട്ടുകൾ പ്ലേ ചെയ്യും. അതാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു സ്വഭാവം.
അപ്പോൾ ഏതെങ്കിലും ട്രൂപ്പ് ഉണ്ടോ, അങ്ങനെയാണോ അതോ?
ട്രൂപ്പുകൾ ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ ചേംബർ, കൊച്ചിൻ ചേംബർ ഓർക്കസ്ട്ര എന്നൊരു ഗ്രൂപ്പിൻ്റെ കൺസേർട്ട് ഗ്രൂപ്പാണ്. അതിലാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്.
അതൊരു വലിയ ഗ്രൂപ്പല്ലേ?
അത് വലിയ ഗ്രൂപ്പാണ്. അതുകൂടാതെ എൻ്റെ സ്വന്തമായിട്ട് ഗ്രൂപ്പിന് പേരില്ല, എൻ്റെ പേഴ്സണൽ കോണ്ടാക്ട്സിൽ വരുന്ന പ്രോഗ്രാം മാത്രമാണ്.
ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സംഗീത ട്രൂപ്പുകളുണ്ട്, പ്രധാനപ്പെട്ട വലിയ വലിയ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്, സംഗീത ബാൻഡുകളുണ്ട്. ഇപ്പോൾ തൈക്കുടം ബ്രിഡ്ജ് പോലുള്ള വലിയ വലിയ ബാൻഡുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനിടയിലും ഇത്തരത്തിൽ സോളോ പരിപാടികൾ അവതരിപ്പിക്കാൻ എത്രത്തോളം അവസരങ്ങൾ കിട്ടുന്നുണ്ട്?
അതിൽ ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കേരളത്തിൽ മാത്രമേ, ഇന്ത്യയിലും ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രോഗ്രാം, സോളോ പ്രോഗ്രാം നടത്തിയിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ നമ്മളുടെ മലയാളികൾ പൊതുവെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻസ്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളികൾ കമ്മ്യൂണിറ്റി പൊതുവെ ഇഷ്ടപ്പെടുന്നത് പഴയ അവരുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ശരിക്കും ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. ഞാൻ മുംബൈയിൽ ഒരു ഹിന്ദി സോങ്സിൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്ത് ജനക്കൂട്ടം ഒന്നായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ക്രൗഡ് ഒന്നായിട്ട് റിക്വസ്റ്റ് ചെയ്തു, ബോസ്കോ പഴയ പാട്ടുകൾ പ്ലേ ചെയ്ത് ഒത്തിരി എനിക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ലഭിച്ചു. അതുകൊണ്ട് പ്ലീസ് പ്ലേ ഓൾ ഹിന്ദി സോങ്സ് ഫോർ അസ് എന്ന് പ്രത്യേകം അവർ എന്നോട്.
ഹിന്ദി ആയാലും മലയാളം ആയാലും പഴയ പാട്ടുകൾ എന്നുള്ളതാണല്ലേ?
ഹിന്ദി ആയാലും മലയാളം, തമിഴാണെങ്കിലും മലയാളം പാട്ടിലാണ് പൊതുവെ പഴയതോടാണ് പൊതുവെ താല്പര്യം, എനിക്കറിയില്ല.
ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഇത്തവണത്തെ ക്രിസ്മസ് ദിനത്തിൽ കൈരളി ചാനലിന്റെ, കൈരളി വി ചാനലിൽ താങ്കളൊരു അതിഥിയായിട്ടുണ്ടായിരുന്നു, ഒരു അഭിമുഖം ഉണ്ടായിരുന്നു ഞാൻ കാണുകയുണ്ടായിരുന്നു.
ദേവദൂത് എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്.
ഓക്കെ, എന്താ ക്രിസ്മസ് സ്പെഷ്യൽ ആയിരുന്നു അത്?
ക്രിസ്മസ് സ്പെഷ്യൽ ആയിരുന്നു.
ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്മസ് ഗാനങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞു പോയെങ്കിൽ പോലും അന്നത്തെ ഒരു ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഒരു ക്രിസ്മസ് ഗാനം ഏതെങ്കിലും നമുക്കൊന്ന് വായിക്കാം.
ഓക്കെ ഓക്കെ. പൈതലാം യേശുവേ എന്ന വളരെ ചിത്ര പാടിയിട്ടുള്ള ഒരു പാട്ടാണ്.
തീർച്ചയായും. തീർച്ചയായും. എന്തായാലും ഒരു ക്രിസ്മസ് ദിനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു ഇപ്പോൾ താങ്കൾ വായിച്ചത്. എന്തായാലും താങ്കൾ പറഞ്ഞൊരു മറ്റൊരു കാര്യത്തിലേക്ക്, പഴയ ഗാനങ്ങളാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം എന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ടായിരിക്കാം അതിപ്പോൾ? പ്രത്യേകിച്ചും ഒരുപാട് പുതിയ ഗാനങ്ങൾ വയലിൻ വായിക്കാൻ പറ്റിയ ഒരുപാട് പുതിയ ഫാസ്റ്റ് നമ്പേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർക്ക് പഴയ ഗാനങ്ങൾ താല്പര്യം എന്ന് പറയുന്നത്?
പഴയ ഗാനങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈ പാട്ടുകളൊക്കെ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അന്ന് ആ കാലത്തെ ജനങ്ങൾക്ക് കൂടുതൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഇത് കേൾക്കാനോ ആസ്വദിക്കാനോ സംഗീതം ആസ്വദിക്കാനോ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് ആ കാലഘട്ടത്തിൽ നമ്മളുടെ മാധ്യമങ്ങളായ റേഡിയോയും സിനിമയും മാത്രമാണ്. ഈ സിനിമാ ഗാനങ്ങളെന്ന് വെച്ചാൽ എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാട്ടിൻ്റെയും കഥാപാത്രങ്ങളെയും അതിൻ്റെ സാഹചര്യങ്ങളെയും എല്ലാം വിലയിരുത്തിയിട്ടാണ് ദേവരായ മാസ്റ്റർ, സലിൽ ചൗധരി, അങ്ങനെയുള്ള MS ബാബുരാജ്,
അല്ലെങ്കിൽ
ഇപ്പോഴാണെങ്കിൽ ഔസേപ്പച്ചൻ സാറ്, ജോൺസൺ മാസ്റ്റർ, എന്നതുപോലെ ബേണി ഗ്രീഷസ്, അങ്ങനെ
ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ആരെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് താങ്കൾക്ക് അവരുടെ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും?
എനിക്ക് അവസരം ഉണ്ടായി. അതായത് അമൃത ടിവിയിലൊരു റിയാലിറ്റി ഷോയിൽ ഔസേപ്പച്ചൻ സാറിന് മുമ്പിൽ തന്നെ, ഔസേപ്പച്ചൻ സാർ ജഡ്ജായിരിക്കുന്ന ഒരു വേദിയിൽ ഔസേപ്പച്ചൻ സാർ തന്നെ കമ്പോസ് ചെയ്ത അദ്ദേഹത്തിന്റെ ടോപ്പ് ഹിറ്റ് ആയിട്ടുള്ള പാട്ട് എനിക്ക് വായിക്കാൻ പറ്റി.
ഏത് പാട്ടായിരുന്നത്?
അത് നീ എൻ സർഗ സംഗീതം.
മനോഹരമായ വായിക്കാമോ?
ജസ്റ്റ് ഒന്ന് വായിക്കാം.
തീർച്ചയായും. തീർച്ചയായും. എന്തായാലും മനോഹരമായ ഒരു ഗാനം തന്നെയാണ്, അതിൻ്റെ ഒരു മനോഹരം നമുക്ക് കിട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഒരു പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടൊരു സോളോ പരിപാടി അവതരിപ്പിക്കുമ്പോൾ മറ്റ് ഓർക്കസ്ട്ര ഒന്നും ഉണ്ടാകില്ലോ അല്ലേ? അങ്ങനെ എല്ലാം കുറിച്ച്
എൻ്റെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഒരു 5-6 ഇൻസ്ട്രുമെന്റ്സ് ഞാൻ കൂടാതെ ആ പ്രോഗ്രാമിലുണ്ടാവും. അങ്ങനെ അത് അങ്ങനെ ചേർന്നതാണ് ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഒരിക്കലും മൈനസ് ട്രാക്കോ പ്ലസ് ട്രാക്കോ അല്ലെങ്കിൽ ഫ്ലോപ്പി ആകുന്നില്ല, എല്ലാം ലൈവ് ആയിട്ട് തന്നെ ഞങ്ങൾ
വായിക്കുന്നത്.
ഏത് സോങ് ആണെങ്കിലും ഫുൾ സോങ് ലൈവ് ആയിട്ട് പ്ലേ ചെയ്യാന്നതാണ്.
അല്ല, ഞാൻ ആദ്യം തന്നെ ചോദിച്ചതിന്റെ കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റേജ് പരിപാടികൾ പൊതുവെ കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത്. കാരണം ടെലിവിഷൻ ചാനലുകളിലെ പരിപാടികൾ കൂടുന്നുണ്ട്, ആൾക്കാർ കൂടുതലായി സ്വീകരണ മുറിക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അവസരങ്ങൾ കുറയുന്നു എന്നാണ് പൊതുവിൽ കേൾക്കാറുള്ളത്. പക്ഷെ അത് പൂർണ്ണമായും തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്?
പൂർണ്ണമായും തെറ്റാണ്.
ഓക്കെ.
അതായത് എന്തുകൊണ്ടാണെന്ന് ഞാനത് പറയാൻ കാര്യം വെച്ചാൽ, ശരിയായ രീതിയിൽ എല്ലാ പൂർണ്ണമായിട്ട് തയ്യാറെടുപ്പോടുകൂടി അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് അത് ആത്മാർത്ഥമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. എനിക്കുണ്ടായ ഇന്നവരുണ്ടായ അനുഭവം അത് തന്നെയാണ്. ഞാൻ കാര്യമായ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. അതേസമയം ഞാൻ ശരിയായ രീതിയിൽ തയ്യാറെടുപ്പും ശരിയ ഒരുക്കത്തോടുകൂടി അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഇന്നേവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. എനിക്ക് പറയാനുള്ളത് പിന്നെന്ന് വെച്ചാൽ, പിന്നെ ചില വളരെ അപൂർവ അവസരങ്ങളിൽ വളരെ തയ്യാറെടുപ്പോടുകൂടി നടത്തുന്ന പ്രോഗ്രാമുകൾ ചിലപ്പോൾ പരാജയപ്പെടാം. അതിന് പല കാരണങ്ങൾ സംഭവിക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. വേണമെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ എറർ വരിക,
അല്ല, ഞാൻ ചോദിച്ചത് പ്രധാനമായിട്ട് ഈ ഒരു ആൾക്കാർ എത്രത്തോളം സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്കൽ കാര്യമല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ആൾക്കാർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതാണ്.
ആൾക്കാരുടെ താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇപ്പോ ഒരു 1960, 70, 80 ഇറങ്ങിയ പാട്ടുകള് അതിന്റെ സ്വീകാര്യത വളരെയധികം മനസ്സിന്റെ സോളോ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ടുള്ളത്. 10 വർഷമായെന്ന് പറയാൻ പറ്റില്ല, ഒരു 5-6 years ആയിട്ട് ഞാൻ സോളോ പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷേ ഞാൻ വയലിൻ പഠിച്ചു തുടങ്ങിയ കാലം തുടങ്ങി ചെറിയ രീതിയിലൊക്കെ സോളോ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഈ രീതിയിലല്ല, വളരെ ഒരു പാട്ടോ രണ്ടു പാട്ടോ നിർത്തും. അതിൽ കഴിഞ്ഞ് പ്ലേ ചെയ്യാനുള്ളത്. ഇന്ന് ഇന്നിപ്പോൾ ഒരു ഒറ്റ സ്റ്റേജിൽ ഒരു 25-30-35 പാട്ടുകൾ വരെ ചിലപ്പോൾ വായിക്കേണ്ടി വരും. ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഫുൾ സോങ്ങും സോങ്സ് ആയിരിക്കും പ്രധാനമായിട്ട് വായിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഞാൻ നേരത്തെ മുൻ പറഞ്ഞല്ലോ, ഈ ചേംബർ ഓർക്കസ്ട്ര എസ്റ്റാബ്ലിഷ്, അതായത് കൂടുതൽ ജനകീയമായിട്ട് ജനങ്ങളത് കേട്ട് കേട്ട് അതിൻ്റെ ആ സംഗീതത്തിൻ്റെ ഒരു മാസ്മരികമായൊരു ഭംഗി, അല്ലെങ്കിൽ ആ മാസ്മരികമായൊരു ആസ്വാദ്യത ജനങ്ങളിലേക്ക് എത്തിയാൽ ആ പ്രോഗ്രാം ഇവിടെ നമ്മുടെ നാട്ടിലും ലോകം മുഴുക്കെ അത് കേൾക്കേണ്ട അവസരം ഉണ്ടാവണം. അവസരം ഉണ്ടാകണില്ല, അതുകൊണ്ടാണ് ആ പ്രോഗ്രാം ആൾക്കാരെ അതിനെക്കുറിച്ച് അറിയാത്തത്. ഞങ്ങള് മൊസാർട്ടും ബിതോവനും ആ കാലഘട്ടത്തിലും പിന്നെ എൻ്റെ മാസ്റ്റർ റെക്സ് മാസ്റ്റർ അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കമ്പോസിഷനും ഞങ്ങളെ തന്നെ ഞങ്ങളിൽപ്പെട്ട മ്യൂസീഷ്യന്മാർ കമ്പോസ് ചെയ്തിട്ടുള്ള ചേംബർ മ്യൂസിക്കുകളും ഇനി ഞങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്ലാനാണ് അടുത്ത പ്രോഗ്രാമിൽ.
എന്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ താങ്കളുടെ സഹോദരനും ഒരു പാട്ടുകാരൻ?
എൻ്റെ ബ്രദർ ചാൾസ് ആന്റണി 16 ഇന്റർനാഷണൽ ലാംഗ്വേജുകളിൽ പാടുന്ന ഒരു പാട്ടുകാരനാണ്.
ഓക്കെ.
ഈ അടുത്ത് ഒരു 3 വർഷം മുമ്പ് ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ഡീഗോ മറഡോണ കണ്ണൂർ വന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സ്പാനിഷ് സോങ് പാടി അദ്ദേഹം എൻ്റെ അനിയൻ കൂടുതൽ എൻ്റെ ബ്രദർ കൂടുതൽ പ്രസിദ്ധനായി. അപ്പോൾ എൻ്റെ അനിയൻ്റെ ചാൾസ് ആന്റണി പാടിക്കൊണ്ട് ഞങ്ങളുടെ ചേംബർ ഓർക്കസ്ട്രയുടെ ബാക്കിങ് അതിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി ഒരു മെഗാ പ്രോഗ്രാമിലെ പ്ലാനിങ്ങിലാണ് ഇപ്പം ഞങ്ങൾ. അത് കൊച്ചിയിലും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും നടത്തും.
ഓക്കെ, തീർച്ചയായും. എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു മനോഹരമായ ഒരു ഗാനം, പൂർണ്ണമായ ഒരു ഗാനം പാടിക്കൊണ്ട് തന്നെ വായിച്ചുകൊണ്ട് തന്നെ പരിപാടി അവതരിപ്പിക്കാമല്ലോ.
ഓക്കെ, താങ്ക് യു.
എന്തായാലും വളരെയധികം നന്ദി ശ്രീ ജോൺ ബോസ്കോ. ഇപ്പോൾ SBS മലയാളത്തിൻ്റെ സ്റ്റുഡിയോയിലെത്തിയതിനും ഇത്രയും മനോഹരമായ ഗാനങ്ങൾ, പഴയ ഗാനങ്ങൾ, പ്രത്യേകിച്ചും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഗാനങ്ങൾ വയലിനിലൂടെ നമുക്കായി കേൾപ്പിച്ചതിനും.
ഓക്കെ, താങ്ക് യു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.